അല്ലെ? പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നമ്മൾ നട്ടതുമല്ല വളർത്തിയതുമല്ല. ഗോഡ് ഗിവ്സ് ഇറ്റ് ടു അസ് ഇൻ ഹിസ് ഗ്രേസ് അല്ലേ. എനിക്ക് പറയാം, ഞാൻ പഠിച്ചു, കഷ്ടപ്പെട്ട് പഠിച്ചു, ഒത്തിരി നേടി. പക്ഷേ ഞാൻ പഠിക്കണമെങ്കിൽ എന്നെ പഠിപ്പിച്ച ആളുകൾ കാണുമല്ലോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ കാണും, ഈ അറിവ് പകർന്നു തന്നവർ കാണും, പല സോഴ്സിൽ നിന്ന് ഞാൻ എടുത്തത് കാണും. അല്ലെങ്കിൽ ഞാൻ വളർന്നു, എനിക്ക് കുഴപ്പമൊന്നും, എനിക്ക് വളരാനായിട്ട് എനിക്ക് ഭക്ഷണം തന്നവരുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു പാർപ്പിടം തന്നവരുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു പലപ്പോഴും നമ്മൾ നമ്മളുടെ കഴിവിലെ ഒത്തിരി ഐ ഡിഡ് ഇറ്റ് ഓൺ മൈ ഓൺ എന്ന് ആലോചിക്കുമ്പം വി ഹാവ് ടു സീ ദ സോ മെനി പീപ്പിൾ ബിഹൈൻഡ് എവറിഥിങ് ദറ്റ് വി ആർ അല്ലേ, ഫ്രം ദ ടൈം ദറ്റ് വി വർ ബോൺ. പലരെ നമ്മൾ നോക്കുമ്പം, ചുറ്റുപാടും നോക്കുമ്പം ഒത്തിരി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണും, നമുക്കുള്ള ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളില്ലാത്തവർ. സോ വി ഷുഡ് റിമെമ്പർ ഓൾ ദിസ് ഇസ് ഗ്രേസ് അല്ലേ. അതാണ് ഇവിടെ ദൈവം ചോദിക്കുന്നത്, യു ഹാവ് ബിൻ കൺസേൺഡ് അബൌട്ട് ദിസ് പ്ലാന്റ് ദോ യു ഡിഡ് നോട്ട് ടെൻഡ് ഇറ്റ് ഓർ മേക്ക് ഇറ്റ് ഗ്രോ, ഇറ്റ് സ്പ്രാങ് അപ്പ് ഓവർ നൈറ്റ് ആൻഡ് ഡൈഡ് ഓവർ നൈറ്റ്. നമ്മുടെ ജോന, നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, ഒരു ഷെൽട്ടർ ഉണ്ടാക്കി, ആ ഷെൽട്ടറിൻ്റെ പുറത്താണ് ദൈവം ഈ ചെടിയെ കൊടുത്തത്. സോ ഹീ ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ദ പ്രോബ്ലം വിത്ത് ദ ഷെൽറ്റർ, ആ ചെടിയുടെ കുഴപ്പം അല്ലേ, അവിടെ ദൈവത്തിൻ്റെ ആ ഇത് ദിസ് ഇസ് യുവർ പ്രോബ്ലം, യു മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ആംഗ്രി ഇനഫ് ടു ഡൈ എന്നാണ് പറയുന്നത്. സോ വെൻ വി ലൂസ് തിങ്സ് വിച്ച് വി തിങ്ക് വിൽ ബി അവർ സെക്യൂരിറ്റി, നമുക്ക് ജീവിതത്തിൽ എന്നും സെക്യൂരിറ്റി തരും എന്ന് കരുതുന്ന നമ്മുടെ പണം, നമ്മുടെ പദവി, മറ്റെന്തും, ദൈവമല്ലാതെ മറ്റെന്തും ആണെങ്കിലും അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നും. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഐ പുട്ട് ഓൾ മൈ ഹോപ്പ് ഇൻ, ഇഫ് ഓൾ മൈ ഹോപ്പ് വാസ് ഇൻ ദ ഇസ് ഇൻ ദ മണി ദറ്റ് ഐ ഹാവ് സേവ്ഡ് ഓർ ഇൻ ദ സ്റ്റേറ്റസ് ദറ്റ് ഐ ഹാവ് ബിൽറ്റ് ഓർ വട്ട് എവർ ദി എംപയർ ദറ്റ് ഐ ഹവ് ബിൽറ്റ് ഫോർ മൈസെൽഫ് അറൌണ്ട് മൈസെൽഫ്, അത് തകരുമ്പം പിന്നെ മരിച്ചാൽ മതിയെന്ന് തോന്നുന്ന ഒരു അവസ്ഥ. സോ അവിടെ നമ്മളിവിടെ മനസ്സിലാക്കും, ദൈവം അല്ലാതെ മറ്റൊന്നും നമുക്കങ്ങനെ അതാ പൗലോസ് പറയുന്നത്, ബട്ട് ഐ ബോസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഇൻ മൈ വീക്ക്നെസ്സസ് അല്ലേ, ഐ ക്യാൻ ബോസ്റ്റ് ഇൻ മൈ വീക്ക്നെസ്സസ് ബിക്കോസ് ബൈ ഹിസ് ഗ്രേസ് ഐ എം സ്ട്രോങ്, വെൻ ഐ എം വീക്ക് ഐ എം സ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ബലഹീനതയിൽ ബലപ്പെടുത്തുന്നത് ദൈവമാണ്. സോ ആ ഒരു ദൈവത്തിൽ മാത്രമേ എനിക്ക് പുകഴാൻ പറ്റത്തുള്ളൂ, എനിക്ക് മറ്റൊന്നിലും, കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പുകഴാനില്ല, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ റിമെയിൻ ഫോർ എവർ ആൻഡ് നത്തിങ് ദറ്റ് ഐ ക്യാൻ ബോസ്റ്റ് അബൌട്ട്. ഷുഡ് ഐ നോട്ട് ഹാവ് കൺസേൺ, ഈ ലാസ്റ്റ് വേഴ്സും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ദൈവം ഒരു ചോദ്യത്തിലാണ് നിർത്തുന്നത്, പിന്നെ ജോനയുടെ ഉത്തരങ്ങളൊന്നും നമ്മൾ അതിന് ശേഷം കാണുന്നില്ല. ദിസ് ബുക്ക് ഇസ് എൻഡിങ് ഇൻ എ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എൻഡിങ് ഇൻ ഗോഡ്സ് ക്വസ്റ്റ്യൻ. ആൻഡ് ദാറ്റ് വേഴ്സ് ഇസ് കീ ബിക്കോസ് ദ ഹോൾ ബുക്ക്, ഹോൾ തീം ഓഫ് ദ ബുക്ക് ഇസ് ബേസിക്കലി ദിസ് വൺ വേഴ്സ്. അതിനെ വായിച്ചു നോക്കുമ്പം, ആൻഡ് ഷുഡ് ഐ നോട്ട് ഹാവ് കൺസേൺ ഫോർ ദ ഗ്രേറ്റ് സിറ്റി ഓഫ് നിനവ ഇൻ വിച്ച് ദർ ആർ മോർ ദൻ 120,000 പീപ്പിൾ who cannot tell their right hand from the left and also many animals. So devathinte universal love of God, adha main theme devathine israelites udeshada avare maatram devam avare maatram snehikkya over the others ennalla oru understanding aayirunnu avarku. Jonahide oru taalpiriyam Jonahide maatram devam, യഹൂദിയന്മാരുടെ എബ്രായരുടെ മാത്രം ദൈവം. പക്ഷേ ഗോഡ് ഇസ് സെയിങ് ഹിസ് ഷോയിങ് ഹൗ ഹിസ് ലവ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് to everyone, and he is saying even the animals, there are so many innocent people and so many animals there, should I not have mercy? Pudhiya niyamathi kartavu parayunnu pole magan makkala appan choikkumbam appan kallu choikkuo kallu kodukkumo meene choikkumbam paambine kodukkumo. So if you then know how to treat your children well, how much more the father in heaven knows to give his spirit to those who ask. So devathinte kripa, nammal chodichale his grace and his spirit will be with us to strengthen us in every situation. So adha devathinte aa promise, God's promises are always true alle, nammal samshayikkanda once God says something whether it will work ennallad. Appam aa oru promise illa ദൈവം നമ്മളോട് ഓരോരുത്തരോടും അല്ലേ, ഒത്തിരി പ്രയാസപ്പെടുന്ന മനസ്സിന് ഇഫ് യു ലുക്ക് ത്രൂ ദ ഗോസ്പിൾസിനകത്ത് നിറച്ചും ദൈവം ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഐ ഗിവ് യു പീസ് നോട്ട് ലൈക്ക് ഹൗ ദ വേൾഡ് ഗിവ്സ് ബട്ട് പീസ് ദറ്റ് പാസ്സത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴേ എനിക്ക് ഈ പീസ് ദറ്റ് പാസ്സത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. കുഞ്ഞിലെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഐവ് ഗോട്ട് ദ പീസ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട്. പിന്നെ ഐവ് ഗോട്ട് ദ പീസ് ദറ്റ് പാസ്സത്ത് അണ്ടർസ്റ്റാൻഡിങ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. അപ്പോൾ അന്നൊന്നും ഈ പീസ് ദറ്റ് പാസ്സത്ത് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവത്തില്ലായിരുന്നു. ബട്ട് വെൻ ഐ വെൻ ത്രൂ ബിരീവ്മെൻറ്റ് ആൻഡ് വെൻ ഐ ഫെൽറ്റ് ദറ്റ് പീസ് ഇൻ മൈ ഹാർട്ട്, nobody could understand what peace I have. Even I myself don't know why am I so calm. You know, andera manasilakkunnathu peace that passeth understanding. Konjam ishtapettu thonnu. So peace that passeth understanding, aarkkum manasilavathilla why we are so calm or what is it that gives us the strength. And only God, only, and that peace comes only from God, and he is the only source who can fill us with that peace. Adha, I have got the peace that passeth understanding. Aarkkum enikku polum grihikkan pattatha oru shakti, oru samadhanam ദൈവത്തിന് എൻ്റെ മനസ്സിൽ തരാൻ പറ്റുന്നു. നമുക്ക് മറ്റുള്ളവരെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ, ചിലപ്പോൾ ആശ്വസിപ്പിക്കാന്ന് രീതിയിൽ നമ്മൾ പറയുന്നത് ബാക്ക് ഫയർ ചെയ്യും, അവർക്കത് ഇൻസൾട്ടായിട്ട് തോന്നുമായിരിക്കും അല്ലേ. സോ വി മൈറ്റ് എൻഡ് അപ്പ് ഹേർട്ടിങ് ട്രൈങ് ടു ബി നൈസ് ടു പീപ്പിൾ. എന്നാൽ ദൈവത്തിൻ്റെ, ദൈവം തരുന്ന സമാധാനത്തിനപ്പുറമായിട്ടൊരു സമാധാനം ഒന്നുമില്ല. യുനോ, ഓൺലി ഹീ ക്യാൻ ഗിവ് എസ് ദറ്റ് പീസ് ദറ്റ് പാസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് പോലും മനസ്സിലാവത്തില്ല ഈ ഒരു ടഫ് സിറ്റുവേഷനിൽ ഹൗ ആം ഐ ബീങ് സോ brave, how am I being so courageous. Ada, so aa oru itrayum velliyoru nidhi namakkullappam, that is the source of, that should be our source of strength. God is our source of strength. Eda avasarathilum he is the one who can lead us. Mattoru chedilum mattoru shelterilum nammal paniyna shelter aga mattonnilum we cannot trust ennallathu. Oh, that was one thing. And secondly, like what we said, the universal love of God. The book is ending with that verse alle, I have concern for everyone. Devan nammale ottiri snehikanam nu nammal aagrahikkum, pakshe nammude aduthulla aalane athrayum snehikkunnu namukku palappozhum pidikkathilla alle. So here that is what God is challenging Jonah. He is saying, why only you, why not everybody else? That is the note. So people who do not know they are left from their right ennu parayunnathu usually or innocence ne kaanikkunna oru oru verse. 20,000 people who cannot tell their left hand from their right. Appo ee 20,000 people ellam podikunjangalayirunno അല്ലേ. നമ്മൾ നോക്കുമ്പം അല്ലെ, യോന നോക്കുമ്പം കപടവും ദുഷ്ടത്തരവും നിറഞ്ഞ ആളുകളായി. ഇവരെന്തുവാ ഇന്നസെൻ്റ് എന്ന് ദൈവം പറയുന്നേ? ദേ ഡു നോട്ട് നോ ദേ ആർ ലെഫ്റ്റ് ഫ്രം ദേ ആർ റൈറ്റ് എന്ന് ദൈവം എന്ത് ബേസിസിലാണ് അവരെ വിളിക്കുന്നത്? കർത്താവിനെ ക്രൂശിച്ചവർ അറിയാതാണോ ക്രൂശിച്ചേ? അവർ ഓരോ അടി കൊടുക്കുമ്പോഴും കർത്താവ് എന്തോ അവസാനം പറയുന്നത്, ഫാദർ ഫോർ ഗിവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഫോർ ഗിവ്, അവർക്ക് അറിഞ്ഞുകൂടാ. സി, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഈ മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പം പലപ്പോഴും നമ്മളും ഇങ്ങനെ ഓർത്താൽ ഇറ്റ് സോ മച്ച് മോർ റീസൺ. അവർക്ക് അറിഞ്ഞുകൂടാ, ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. യുനോ, അവരവരുടെ സെൽഫ് ക്രിയേറ്റഡ് ഒരു ന്യായത്തിലായി പലതും ചെയ്തു കൂട്ടുന്നത്. എന്നാൽ എൻ്റെ അത്രയും ഈ കാര്യത്തെക്കുറിച്ച് ഇത് ചെയ്യുന്നത് അഴുക്കാന്നെന്ന് അവരറിഞ്ഞിരുന്നേ ഒരു പക്ഷേ ദേ വുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് അല്ലേ. സോ ആ ഒരു ദിസ് വൺ, സീ ഹൗ ഗോഡ് ഇസ് ബീങ് മേഴ്സിഫുൾ ഇനഫ് ടു സീ ദറ്റ് ദേ ഇറ്റ്സ് ബിയോണ്ട് ദെം. ദേ ആർ നോട്ട്, ദേ ഡോണ്ട് ഇവൻ നോ, ദേ ഡു നോട്ട് നോ ദേ ആർ ലെഫ്റ്റ് ഫ്രം ദേ ആർ റൈറ്റ്. അപ്പോൾ ഈ നന്മ അറിയാത്ത ഒരാൾക്ക് തിരിച്ചറിവില്ല, വകതിരിവില്ല അല്ലേ. സ്നേഹം അറിയാത്ത ഒരാൾക്ക് തിരിച്ചറിവും വകതിരിവും ഇല്ല. നമ്മൾ ഈ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, സംബഡി വാസ് സേയിങ് വൈ, ഞാൻ ഈ ഐ റെഡ് ദിസ് കോൺവെർസേഷൻ, പേഴ്സൺ ഇസ് ആസ്കിങ് വൈ ഇസ് ദെയർ പെയിൻ ആൻഡ് സഫറിങ് ഇൻ ദ വേൾഡ്. അപ്പം ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു, ബിക്കോസ് ദെയർ ഇസ് സിൻ, ബിക്കോസ് ദെയർ ഇസ് ഈവിൾ ആൻഡ് സിൻ ഇൻ ദ വേൾഡ്. അപ്പം ഈ കുട്ടി പറയുന്നു, വൈ കാൻ ജസ്റ്റ് ഗോഡ് ഡു അവേ വിത്ത് ഓൾ ദ സിൻ ആൻഡ് ഈവിൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ദെൻ യു ആൻഡ് ഐ വുഡ് നോട്ട് ഹാവ് ബിൻ ഹിയർ. അജു ഓർക്കുക, ശരിയല്ലേ, ഇഫ് ഗോഡ് വേ ടു ഡു അവേ വിത്ത് ഓൾ ദ സിൻ ആൻഡ് ഈവിൾ നമ്മൾ ആരും ഇവിടെ കാണത്തില്ലായിരുന്നു അല്ലേ. ബിക്കോസ് ഓൾ ഓഫ് എസ് ഹാവ് ദിസ് ജോന വിത്ത് ഇൻ അസ്, ഓൾ ഓഫ് എസ് ഹാവ് അവർ ഓൺ സെൽഫിഷ്നെസ് അല്ലേ. ഈ ഓൾ ഓഫ് എസ് ഹാവ് ഇറ്റ്. അന്നേരം നമ്മൾ ദൈവത്തിൻ്റെ കൃപ, വി ഷുഡ് ആസ്ക് ഫോർ ഹിസ് ഗ്രേസ്, ഹിസ് സ്പിരിറ്റ് ടു കം വിത്ത് ഇൻ അസ് ആൻഡ് സ്ട്രെങ്ത്ൻ അസ് ആൻഡ് യു നോ മേക്ക് എസ് ഇൻ ടു ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദറ്റ് ഗോഡ് വോൺട്സ് ടു ബി. ആ കൃപയിൽ നമുക്ക് ജീവിക്കാനും വളരാനും പറ്റുന്നത് അന്നേരമാണ്. സോ ഇവിടെ ആ യൂണിവേഴ്സൽ ലവ് ഓഫ് ഗോഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാതെ പോകുമ്പം, മറ്റുള്ളവരെ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പം, വിധിക്കുമ്പം, അവർക്കല്ല കുഴപ്പം, വി ആർ ലിവിങ് ഇൻ ഇഗ്നറൻസ് അല്ലേ. സോ ഹിയർ ഗോഡ് ഇസ് ടെലിംഗ് ജോന, വേക്ക് അപ്പ്, ദേ ഡു നോട്ട് നോ ദേ ആർ ലെഫ്റ്റ് ഫ്രം ദേ റൈറ്റ്, ഐ ഹാവ് ടു ബി മേഴ്സിഫുൾ ടു ദം. സോ മറ്റൊരു ഒരാളെ ഞാൻ കുറ്റം പറയുമ്പം, ആ ആളിൻ്റെ കുഴപ്പത്തെക്കാട്ടി ഇറ്റ് ഇസ് മൈ പ്രോബ്ലം ദറ്റ് ഐ എം നോട്ട് ബീങ് ഏബിൾ ടു സീ ഇറ്റ് ഇൻ ലവ്, ഐ എം നോട്ട് ബീങ് ഏബിൾ ടു ഫുഗീവ് ഇറ്റ് ഇൻ ലവ്. നേരത്തെ നമ്മൾ ഈ പുസ്തകം ചെയ്തപ്പം പറഞ്ഞ പോലെ, ടു ദം ഹൂ മച്ച് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് മച്ച് വിൽ ബി ആസ്ക്ഡ്. ദി ജൂസ് വർ എൻട്രസ്റ്റഡ് മച്ച് മോർ, ഗോഡ് റിവീൽ ദംസെൽസ് ടു ദം. ദൈവത്തിൻ്റെ ഒരു ചോസൺ കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ അവരായിരുന്നു മാതൃകയായിട്ട് ജീവിക്കേണ്ടത്. ഇന്നത്തെ ബിലീവിംഗ് കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ അവകാശപ്പെടും, വി ആർ ഗോഡ്സ് ചോസൺ അല്ലേ, പുതിയ ഉടമ്പടിയുടെ മക്കൾ നമ്മൾ. എന്നാൽ ആ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്രിസ്തു പറഞ്ഞ പോലെ ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ കുറവുകൾ സാരമില്ല എന്ന് വെക്കാൻ പറ്റാതെ പോകുമ്പോൾ കർത്താവ് നമ്മളോടും ഇതാ പറയുന്നത്, യു നോ ടു ദം ഹൂ മച്ച് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് മച്ച് മോർ വിൽ ബി ആസ്ക്ഡ്. അധികം ഏൽപ്പിച്ചിരിക്കുന്നവരോട് അധികം ചോദിക്കും. നമ്മളെല്ലാം വളർന്നു വന്ന ഒരു നല്ല ക്രിസ്തീയ പൈതൃകമുള്ള നമ്മളെക്കാട്ടി നല്ലവരായിരുന്നു നമ്മുടെ പേരൻസ് അല്ലേ, നമ്മളെ റെഗുലറായിട്ട് സ്പിരിച്വലി ഒക്കെ നേർച്ചർ ചെയ്ത്. നാട്ടിൽ നിന്നൊക്കെ വന്നവർക്കറിയാം വെളുപ്പിനത്തെ പ്രാർത്ഥന, രാത്രിയിലത്തെ പ്രാർത്ഥന അല്ലേ. സോ ഓ ഇതൊന്നും മുടക്കാതെ അവരുടെ അങ്ങനെ ട്രെയിൻ ചെയ്തു വന്ന് നമ്മളോടായിരിക്കും ദൈവം ചോദിക്കുന്നത്, വൈ ഇസ് ഇറ്റ് ദറ്റ് യു കെ നോട്ട് ഫോർ ഗിവ്, വൈ ഇസ് ഇറ്റ് ദറ്റ് യു കെ നോട്ട് ഗിവ് അല്ലേ. സോ ദിസ് ഇസ് ദ ചാലഞ്ച് ദറ്റ് വി ഹാവ് ടു സീ ദ ജോനാ ഇൻ ഈച്ച് വൺ ഓഫ് അസ്. വി ഹാവ് എ സ്മോൾ, ബിക്കോസ് വി ആർ എൻഡിങ് ദിസ് ബുക്ക്, വിൽ ജസ്റ്റ് ലുക്ക് ത്രൂ എ ഫ്യൂ സ്ലൈഡ്സ് ആൻഡ് എൻഡ് വിത്ത് എ സ്മോൾ വീഡിയോ വിച്ച് സമറൈസസ് ദ ഹോൾ ബുക്ക്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് തർശീഷ് നിനവയിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ജോനാ ഗോസ് ടു തർശീഷ്. ജോപ്പായിന്ന് കയറുമ്പം ഇറ്റ്സ് സോ ഈസി ടു ഗോ ടു നിനവേ, ബട്ട് ഹി ടേക്സ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബട്ട് ഗോഡ് ബ്രിങ്സ് ഹിം ബാക്ക്. ഓക്കെ, ദെൻ നിനക്ക് വായിക്കാം, ദ ലോർഡ് ഹാസ് പ്രിപ്പയർഡ് എ ഗ്രേറ്റ് ഫിഷ് ടു സ്വാളോ. ജോന ചാപ്റ്റർ ടു നമ്മൾ അതാ കാണുന്നത്, മത്സ്യത്തിന്റെ വയറ്റില് കിടന്നുകൊണ്ട് ജോനയുടെ പ്രാർത്ഥന. അവിടെ വെച്ച് എന്തോ പറയുന്നത്, യു ആർ മൈ സാൽവേഷൻ ഓ ലോഡ് എന്ന് ജോനയുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. യു ഓ ലോഡ് ആർ മൈ സാൽവേഷൻ, ഗോഡ് ഗിവ്സ് സെക്കൻഡ് ചാൻസസ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും സെക്കൻഡ് അല്ല, 100 ചാൻസസ് തരുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. യാ ദെൻ ബട്ട് ഗോഡ് സ്റ്റിൽ ഫുൾഫിൽസ് ഹിസ് വിഷ് ഹിസ് വിൽ ഇൻ ജോനാസ് ലൈഫ്. ഹി ടേക്സ് ഹിം ടു വെയർ ഹി ഹാസ് ടു ബി. നിനവയിലോട്ട് തന്നെ ആ മത്സ്യം തിരിച്ചവനെ തുപ്പുന്നതായിട്ട് കാണാം. You can run, but you can't hide. അല്ലേ, വായിച്ചപ്പോൾ എനിക്കും തോന്നി നമുക്ക് എത്ര ഓടിയാലും ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഒളിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓടാം, ജോന ഓടിയ പോലെ. വെൻ ഗോഡ് സേസ് സംതിങ് യു ക്യാൻ സേ നോ, ഐ ഹാവ് ഗോട്ട് ബെറ്റർ പ്ലാൻസ് ആൻഡ് വി ക്യാൻ കീപ് ഗോയിങ് ഇൻ ദ ഡയറക്ഷൻ വി വോണ്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി വി കാൻ്റ് ഹൈഡ് ബിക്കോസ് ഗോഡ് ക്യാൻ സീ അസ് എവ്രിവെയർ. ഇറ്റ് ഇസ് സ്കെയറി, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് സച്ച് എ റിലീഫ് ബിക്കോസ് വേർ എവർ ഐ ഹൈഡ് മൈ ഗോഡ് ക്യാൻ സ്റ്റിൽ ഫൈൻഡ് മീ എന്നുള്ളത്. ഫൈനലി ഇത് വേഴ്സ് 4 നമ്മളിപ്പം വായിച്ച പോലെ ഷെൽട്ടർ ഉണ്ടാക്കി, ദൈവമേ നിന്റെ ഇഷ്ടം നടക്കല്ലേ എൻ്റെ ഇഷ്ടമേ നടക്കാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോന അല്ലേ. ഹോപ്പിംഗ് ദറ്റ് ദ സിറ്റി ഓഫ് നിനവേ വിൽ ബി ഡിസ്ട്രോയിഡ് ആൻഡ് ഹോപ്പിംഗ് ദറ്റ് വാട്ട് എവർ ഗോഡ് സെഡ് വുഡ് നോട്ട് ഹാപ്പൻ, ബട്ട് ദെൻ ഹീസ് ഇൻ ഫോർ ഡിസപ്പോയിൻമെൻറ്റ്. ഫൈനലി ജോനാസ് ആറ്റിറ്റ്യൂഡ് ഇസ് എ മിറർ ഇമേജ് ഫോർ മെനി ക്രിസ്ത്യൻസ് ടുഡേ. ഐ ആം ജോന. ഇപ്പം ഇന്ത്യയിൽ ഈ അന്നാ ഹസാരയുടെ ഒരു ഇതിൻ്റെ സമയത്ത്, റെവല്യൂഷൻ വന്ന സമയത്ത് എല്ലാവർക്കും തൊപ്പി ഉണ്ടായിരുന്നു, മീ ആണി അന്ന എന്നും പറഞ്ഞുകൊണ്ട്, ഐ ആം അന്നാ ഹസാറ എന്നും പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ദറ്റ് എൻഡ് ഐ ആം ജോന അല്ലേ. നമ്മൾ ഓരോരുത്തരും ഐ ആം ദറ്റ് പേഴ്സൺ ഹൂ ഇസ് ഡൗട്ടിങ് ഗോഡ് സം ടൈംസ്, ട്രൈങ് ടു റൺ അവേ ഫ്രം ഗോഡ് സം ടൈംസ്, ബട്ട് ദെൻ ഗോഡ് ഇസ് എ ഗോഡ് ഹൂ ഇസ് മെർസിഫുൾ. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം.
The Book of Jonah, a subversive story about a rebellious prophet who hates God for loving his enemies. Jonah's unique among the prophets of the Old Testament because they're typically collections of God's words spoken through the prophet. But this book doesn't actually focus on the words of the prophet. Rather, it's a story about a prophet, a really mean and nasty prophet. Jonah appears only one other time in the Old Testament. It's during the reign of Jeroboam II, one of Israel's worst kings. And Jonah prophesied in his favor, promising that he would win a battle and regain all this territory on Israel's northern border. Now, it's important to know that the prophet Amos also confronted Jeroboam, and through him, God specifically reversed Jonah's prophecy, promising that Jeroboam would lose all of those same territories because he was so horrible. So before the story of Jonah even begins, we are suspicious of Jonah's character. The book of Jonah has a beautiful design with all this literary pairing and symmetry. So you have chapters 1 and 3 telling the story of Jonah's encounter with non-Israelites, first with some sailors and then with Jonah's hated enemies, the Ninevites. And each part offers a comic contrast between Jonah's selfishness and the pagans' humility and repentance. Chapters 2 and 4 contain prayers of Jonah. One is a prayer of repentance, kind of, and the other is a prayer in which Jonah chews out God for being too nice. Now, this careful design of the book is matched by a really unique style of narration. The story is full of all of these stereotyped characters who, ironically, do the exact opposite of what you think they would do. So you have the prophet, the man of God, who rebels and hates his own God. You have the sailors, who are supposed to be really immoral, but actually they have soft, repentant hearts and turn to God in humility. You have the king of the most powerful, murderous empire on the planet, and he humbles himself before God because of Jonah's five-word sermon, and even the king's cows repent. This kind of story fits what today we would call satire. These are stories about well-known figures who are placed in extreme circumstances, and they use humor and irony to critique their stupidity and character flaws. Let's just dive in and we'll see how all the pieces work together. The story opens as God addresses Jonah and commissions him to go preach against the evil and injustice in Nineveh, the capital city of the Assyrian Empire, Israel's bitter enemy. But instead of going east to Nineveh, Jonah goes in the opposite direction, finding a ship going as far west as you can go to Tarshish. Now, the big question here is why? Why does Jonah run? Is he afraid? Does he just not like Ninevites? And we're not told yet. So the man of God tries to run from God, and he boards a ship full of pagan sailors. He goes down into the ship, and then he falls asleep. So God sends a huge storm to wake up his prophet, while ironically the sailors above board are wide awake to everything that's happening. They can discern that there's a divine power at work here. So they throw the dice, and they discover that Jonah, he is the culprit. So they ask Jonah to explain himself, and Jonah spouts off a whole bunch of religious mumbo jumbo. He says, "Yeah, I'm a Hebrew, and I worship the Lord, the God who made the sea and the dry land." What a joke, right? God made the sea and the dry land, all right, and Jonah's dumb enough to run from this God by getting on a boat? And when the sailors ask Jonah what they should do, he says, "Kill me," right, by throwing me overboard, which kind of seems noble at first until you realize this could actually be his most selfish move yet. I mean, what better way to avoid going to Nineveh? So he puts his blood on these innocent sailors' hands by trying to force them to kill him. They're reluctant, of course, and they repent to God even as they toss him over. The storm subsides, and they end up fearing the God of Israel, and unlike Jonah, they actually worship God. But God foils Jonah's plans to escape Nineveh. As Jonah's sinking, God provides this strange watery tomb for him, the stomach of a large fish. Now, of course, under normal circumstances, this would be certain death, but in this story, everything's upside down. And so Jonah's submarine death becomes his passage back to life. Cramped in the stomach of this beast, Jonah utters a prayer, where he never technically says that he's sorry, but he does thank God for not abandoning him, and he promises that he will obey God from this point on, no matter what. And God's response is quite comic. The whale vomits Jonah back onto dry land. So once again, God commissions Jonah to go and preach in Nineveh, and Jonah complies. We're told that Nineveh was a gigantic city it would take days to walk through. So Jonah gets one day in, and here is his message. 40 more days, and Nineveh will be overturned. It's 5 words in Hebrew. Now, his sermon is very short, and it's also odd. I mean, look at what's missing. There's no mention of what the Ninevites have done wrong, or of what they should do to respond. There's no mention of who might overturn them. And most noticeable, there's no mention of God. What's going on here? Has Jonah intentionally given the bare minimum of information? It's like he's trying to sabotage his own message or ensure the Ninevites' destruction. There's just no effort on Jonah's part here. Whatever his motives are, the plan doesn't work. Because no sooner does he utter this 5-word sermon that the king of Nineveh, the entire city, including all its cows, repent in sorrow and ashes. So for the second time, these evil pagans show themselves to be more responsive than God's own prophet. So God forgives the Ninevites, and he doesn't bring destruction on the city. Now, here's the brilliant part of the story. The last word of Jonah's short sermon, overturned, means just that, turned over. And it can refer to a city being overthrown or destroyed, like Sodom and Gomorrah, but it can also be used of something being transformed, like turned over and changed into its opposite. And so, comically, Jonah's words actually came true, but not in the way that he intended. Nineveh does get turned over as Jonah's enemies repent and find God's mercy. The final chapter brings all the pieces together. Jonah, he's fuming mad, and he utters his second prayer. He first tells God why he ran away back in chapter 1. It was not because he was afraid. Rather, it was because he knew that God was so merciful. And this is great. Jonah actually quotes God's own description of himself from the book of Exodus, and he throws it back in God's face as an insult. He says he knew that God is compassionate and that you would find some way to forgive these horrible Ninevites. You can just hear the disgust in Jonah's voice. Jonah then cuts off the conversation and he prays that God would kill him on the spot. He'd rather die than live with the God who forgives his enemies. Fortunate for Jonah, God doesn't comply and simply asks if Jonah's anger is even justified. Jonah ignores the question and he goes outside the city to camp on a nearby hill, waiting to see what might happen. You know, the Ninevites might repent of their repentance and get roasted after all. What happens next is very odd. God provides this viney plant to shade Jonah from the sun, and that makes him quite happy. But then God sends a tiny worm to eat up the plant, and so Jonah loses his shade. And there, in the heat of the sun, Jonah asks again that God kill him. So God, again, asks Jonah if his anger is justified, and Jonah barks back, "Absolutely, just let me die." And those are Jonah's last words in the story. God's final words are what concludes the book. He says that this whole vine incident was an attempt to get through to Jonah, right? Jonah got all concerned and emotional over this vine, which he only enjoyed for a day. And God asked Jonah, you know, aren't humans a bit more valuable than vines? I mean, isn't it okay if God might feel the same kind of emotion and concern for the city of Nineveh that's full of thousands of people who have lost their way and also their cows? And that's how the book ends, with God asking Jonah for permission to show mercy to his enemies. And what is Jonah's answer? The story doesn't say, because that's not the point. The point is that the book is trying to mess with you. And God's questions here are actually addressed to you, the reader. Are you okay with the fact that God loves your enemy? And so this book holds a mirror up to the one who reads it. In Jonah, we see the worst parts of our own character magnified, which should generate humility and gratitude that God would love his enemies and put up with the Jonah in all of us. And so this strange story actually becomes a message of good news about the wideness of God's mercy that ought to challenge us to the core. And that's the book of Jonah.